SBS റേഡിയോ. ഓസ്ട്രേലിയയിലേക്കുള്ള നഴ്സുമാരുടെ കുടിയേറ്റത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന പുതിയ നിയമമാണ് 2019 ഒക്ടോബർ 1 മുതൽ നിലവിൽ വന്നിരിക്കുന്നത്. വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനുള്ള രീതികൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിന്നിരുന്ന ബ്രിഡ്ജിംഗ് കോഴ്സുകൾ നിർത്തലാക്കാനും അതിന് പകരം ഔട്ട്കംസ് ബേസ്ഡ് അസസ്മെന്റ് അഥവാ OBA എന്ന പുതിയ രീതിയിലേക്ക് മാറാനുമാണ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ തീരുമാനിച്ചിട്ടുള്ളത്. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ ഒന്നുകിൽ ബ്രിഡ്ജിംഗ് കോഴ്സോ അല്ലെങ്കിൽ OBAയോ തിരഞ്ഞെടുക്കാൻ നഴ്സുമാർക്ക് കഴിയുമെന്നും അടുത്ത ജനുവരി 1 മുതൽ OBA മാത്രമാകും തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നുമാണ് പുതിയ വ്യവസ്ഥ. ഔട്ട്കംസ് ബേസ്ഡ് അസസ്മെന്റ് എങ്ങനെയായിരിക്കുമെന്ന കാര്യം നഴ്സിംഗ് ബോർഡ് അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് നിലവിലെ രീതിയെ അപേക്ഷിച്ച് എത്രത്തോളം പ്രയാസമായിരിക്കുമെന്നോ ഈ പരീക്ഷകളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്നോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാം അഥവാ OSCE ഉൾപ്പെടെ 3 ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ പുതിയ രജിസ്ട്രേഷൻ പരീക്ഷ എന്ന കാര്യമാണ് ഇതുവരെയും വിശദമാക്കിയിട്ടുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിരവധി നഴ്സുമാരോട് എങ്ങനെയാണ് ഈ പുതിയ മാറ്റത്തെ കാണുന്നത് എന്ന് SBS മലയാളം ആരാഞ്ഞു. പുതിയ മാറ്റത്തെക്കുറിച്ച് ആശങ്കയാണ് എന്നാണ് കോട്ടയം സ്വദേശി അഖില സതീഷ് പണിക്കർ പറഞ്ഞത്.
അപ്പം ടെൻഷനായിരുന്നു, കാരണം ഈ OSCE ചിലവർ പറയുന്നുണ്ട് UKയിലെ കുറച്ച് പാടാന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നു ഈസി ആണെന്നും പറയുന്നുണ്ട്. കുറെ പേരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം CPT അവിടുത്തെ CPT എക്സാം പിന്നെ റിപ്പീറ്റ് ചെയ്തവരുണ്ട്, കാരണം 3 ചാൻസിന്റെ ഉള്ളു അത്. അപ്പൊ അത് കേട്ടപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു. ഈ മറ്റേ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്ത ഫ്രണ്ട്സും ഉണ്ട് എന്റെ. അപ്പൊ അവര് ചെയ്യുന്നത് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം കുഴപ്പമില്ല, കാരണം 6 വീക്ക് ക്യാമ്പസിൽ നമ്മൾ ചെയ്യുന്നു, പിന്നെ 6 വീക്ക് ക്ലിനിക്കിലും, പിന്നെ ഒരു എക്സാം. അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് അവര് പറയുന്നത്. നമുക്ക് പറ്റും, പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആന്ന് പറഞ്ഞു. ഈ പുതിയ അസസ്മെന്റ് നമുക്ക് എങ്ങനെയാ വരുന്നതെന്നൊന്നും അറിയത്തില്ല. ആരും ഇതിനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഓസ്ട്രേലിയയിൽ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നോ ഏത് രീതിയിലാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ, കാരണം ഇത്രയും പേയ്മെന്റ് ചെയ്തു, ഇത്രയും നാള് നമ്മള് OIT ഒക്കെ എഴുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തു, പിന്നെ ഒരു നമുക്കൊരു ആൻറ്റിറ്റി കാണില്ല ഇങ്ങനെ ഇതൊന്ന്, കാരണം ആരും ട്രൈ ചെയ്തിട്ടുമില്ല, ഇവിടുത്തെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ.
ഈ ആശങ്ക കാരണം ഔട്ട്കംസ് ബേസ്ഡ് അസസ്മെന്റിനായി കാത്തു നിൽക്കാതെ എത്രയും വേഗം ബ്രിഡ്ജിംഗ് കോഴ്സ് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ് അഖില പണിക്കർ. ഇപ്പോൾ ബ്രിഡ്ജിംഗ് കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിലൊന്നായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റിൽ അതിനായി പ്രവേശനം നേടുകയും ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് വരാനായി ഏറെ നാളായി നടത്തുന്ന ശ്രമങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ വിലങ്ങുതടിയാകരുത് എന്ന ചിന്തയിലാണ് അഖില.
ഞാന് ദുബായിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്, ദുബായിലെ നഴ്സ് ആയിരുന്നു, 4 വർഷമായിട്ട് അവിടെ ആയിരുന്നു. അപ്പം IELTS മാറി OIT വന്നു, ആ ഒരു ട്രെയിൻ ആയിരുന്നല്ലോ അപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോ യൂറോപ്യൻ കൺട്രീസ് എവിടെയാണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നാലും ആഗ്രഹം തോന്നി. അപ്പൊ ഓസ്ട്രേലിയ ആണ് എന്റെ, കാരണം എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പൊ അന്നോട്ട് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയ. അങ്ങനെ OIT നോക്കി ക്ലിയർ ചെയ്തു, പിന്നെ അതിനെ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത് ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയൊരു അസസ്മെന്റിനെ പറ്റി ഒരു കൺഫ്യൂഷൻ വന്ന്, കുറച്ച് ഗ്യാപ്പ് വന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് വന്നിട്ട് കുറച്ച് നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്താ പുതിയ അസസ്മെന്റ് വരും. കാരണം കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു, അത് ലിമിറ്റഡ് സീറ്റ് ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ എന്ന് വെച്ചാൽ OIT എക്സ്പയർ ആ ഫെബ്രുവരിയിൽ എന്റെ 2 ഇയർ കഴിയും. അപ്പൊ അതിൽ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ കോളേജസിനൊന്നും അവരെ അപ്ലിക്കേഷൻ കൊടുത്തില്ലായിരുന്നു. അപ്പം ഈ റീസെന്റ് ആയിട്ടാണ് അത് ഓപ്പൺ ചെയ്ത്, IHM ഓപ്പൺ ചെയ്തു, അതിനുശേഷം അത് കിട്ടി. അത് കഴിഞ്ഞ് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം അപ്പം ഇവര് 2020 സ്റ്റാർട്ട് ചെയ്തോളൂ, ഇംപ്ലിമെന്റ് OBA സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയോ നാളും കൂടി ഈ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് അതങ്ങ് എടുത്തു.
SBS മലയാളം സംസാരിച്ച മറ്റു പല മലയാളി നഴ്സുമാരും ഇതേ ആശങ്കയാണ് പങ്കുവച്ചത്. എന്നാൽ ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് സംഘടനകൾ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുകയാണ്. വിദേശ നഴ്സുമാർക്ക് കുറച്ചുകൂടി സുതാര്യമായും സമയബന്ധിതമായും രജിസ്ട്രേഷൻ ലഭിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഫെഡറേഷന്റെ ദേശീയ സെക്രട്ടറി ലോറിയൻ ഷാർപ്പ് SBS മലയാളത്തോട് പറഞ്ഞത്.
We know that it's been developed using research and the best available evidence, and the model has been designed to offer a more consistent and fair approach to the assessment, so hopefully it'll be more timely than the current model that's used for internationally qualified nurses and midwives. Yeah, so we do see it as a positive step. Of course, it is a change, and we know that the bridging program will be phased out over the next 12 months. So, but we're, you know, and I know that the NMBA are hoping that this will be a much more user-friendly and timely tool.
Actually, the NMBA has consulted various stakeholders, including ANMF, before these changes were implemented. So what do you think was the necessity for such a change?
Yeah, sure. Well, just to give you a bit of a historical background, I do understand that the model was developed post-national registration, which came in 2010, and previous to that, each state and territory were responsible for assessing each of the qualified nurses and midwives for registration. So it did come post national registration, and it was always a temporary model that had been in place since 2014, which involved 8 qualification assessment criteria, which are now in the new model has been reduced to 3. So this is a decision by the NMBA to have a more permanent approach mm-hmm. to the assessment of the internationally qualified nurses and midwives.
Okay. I have talked to many nurses, especially from our community, the Malayalam-speaking community, because there are lots of nurses who want to come to Australia and who are trying to come to Australia.
Yeah, sure.
So actually, they are a bit concerned or anxious about these changes because one thing that they are pointing out is that you need to be aware of the scenario here, especially for nurses coming from other kinds of nursing backgrounds like India. They won't be able to crack that OSCE easily. That's the concern they're raising.
Yeah, you're talking about the clinical exam.
Yes.
It's quite objective and it's structured.
Yes.
Yes, look, I can, you know, that would be a concern, understandably, and there are many differences. And I guess that would be a concern of the members, but it would also be a concern under the current system. Mm-hmm. And I think that, you know, this is where it would be really important for nurses who are considering the move to Australia to really do their research and speak to other health professionals within the community that are here to get some of that context and obviously get some support around researching what's required for that clinical exam. And I guess the other thing to add to you, that until there's some space and people have had an opportunity to go through this process, that then there will be an evaluation period and a chance to assess how it is going as well,
mm-hmm.
Which, you know, I guess the NMBA could speak to in the future.
Okay. All the job prospect reports says that nursing sector is going to create a huge number of opportunities in the coming few years.
Mm.
What do you think, like, will there be chances for overseas internationally qualified nurses, or will there be enough nurses within the country itself? What do you expect?
Yeah, well, obviously, as you have pointed out, there is a nursing shortage, and as we see that Australia is facing an ageing population, and we know that chronic diseases are on the rise, and as longer life expectancy, that creates more demand for healthcare. So we know that we are going to need more nurses. And just as a side, 2020 next year has been declared International Year of the Nurse and Midwife by the World Health Organization.
Mm-hmm.
So I think that just getting back to your question about, you know, obviously there's the whole immigration department that potential candidates have to get through.
Yeah.
But yes, there absolutely is demand, and that I think that it's a very big decision to come and work in another country. But I can see that nursing mobility across the globe potentially will increase.
Australian Nursing and Midwifery Federation അഥവാ ANMF-ന്റെ ദേശീയ സെക്രട്ടറി ലോറിയൻ ഷാർപ്പാണ് ഇതുവരെ സംസാരിച്ചത്. ലോറിയൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നഴ്സിംഗ് മേഖലയിൽ ഒട്ടനവധി അവസരങ്ങളാകും ഇനി ഓസ്ട്രേലിയയിൽ ഉണ്ടാവുക. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ പുതിയ പരീക്ഷാ സമ്പ്രദായം മലയാളി നഴ്സുമാരെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി കാണേണ്ടത്. മലയാളി നഴ്സുമാർ പങ്കുവച്ച ആശങ്കകൾ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ അഥവാ NMBO-യോടും SBS മലയാളം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ മറുപടി ലഭിക്കുകയാണെങ്കിൽ അക്കാര്യം ഞങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.
sbs.com.au